2024 December 28 ശനിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ഒഴിയാത്ത ബോംബ് ഭീതി. കെ സുജിത്ത് എഴുതുന്നു. കണ്ണൂരിൽ വീടിന്റെ ടെറസിൽ നിന്ന് ഐസ്ക്രീം ബോംബുകൾ പിടികൂടിയത് കഴിഞ്ഞയാഴ്ച. അതിനും ദിവസങ്ങൾക്ക് മുൻപ് പാനൂരിൽ ബോംബ് സ്ഫോടനം നടന്നത് നാട് റോഡിൽ. ഉഗ്ര സ്ഫോടകശേഷിയുള്ള രണ്ട് ബോംബുകളാണ് പൊട്ടിയത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെയാണെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. പയ്യന്നൂരിൽ കൊലക്കേസ് പ്രതിയുടെ വീട്ടിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടിയ സംഭവമുണ്ടായതും അടുത്തിടെ. ഉളിക്കൽ പരിക്കളത്ത് മൈലപ്രവൻ ഗിരീഷിന്റെ വീടിന്റെ ടെറസിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ പ്രദേശത്ത് നിന്ന് സ്ഫോടന ശബ്ദം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും നടത്തിയ തെരച്ചിലിലാണ് ബോംബുകൾ കണ്ടെത്തിയത്. 3 പെയിന്റ് ബക്കറ്റുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു ബോംബുകൾ. സമീപം മറ്റൊരു ഒഴിഞ്ഞ പാത്രം കിടപ്പുണ്ടായിരുന്നു. അതിൽ സൂക്ഷിച്ച ബോംബാണ് പൊട്ടിയത്. RSS മുൻ താലൂക്ക് ശിക്ഷക് പ്രമുഖനായിരുന്നു ഗിരീഷ്. കഴിഞ്ഞ ജനുവരിയിലാണ് CPMൽ ചേർന്നത്. പരിക്കളത്ത് CPM ലോക്കൽ കമ്മിറ്റി കുടുംബസംഗമത്തിലാണ് ഗിരീഷിന് പാർട്ടി പതാക കൈമാറി സ്വീകരിച്ചത്. ബോംബ് നിർമ്മാണത്തിന് പിന്തുണ. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി CPM നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപത്തിന്റെ സ്മാരകം ഉദ്ഘാടനം നടത്തിയത് ഈയിടെയാണ്. 2015 ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട പാനൂർ, ചെറ്റക്കണ്ടി ഷൈജു, സുബീഷ് എന്നിവർക്കാണ് പിരിവെടുത്ത് സ്മാരകം നിർമ്മിച്ചത്. ചെറ്റക്കണ്ടി സ്ഫോടനം വലിയ വിവാദമായതോടെ അന്ന് കൊല്ലപ്പെട്ടവരെയും പരിക്കേറ്റവരെയും CPM തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു P.ജയരാജനായിരുന്നു. പിന്നീട് മൃതദേഹങ്ങൾ പാർട്ടി ഭൂമിയായ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ AKG നഗറിൽ സംസ്കരിക്കുകയും ചെയ്തു. RSSനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അപകടമെന്നും അതിനാലാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയതെന്നുമാണ് അന്ന് P.ജയരാജൻ വിശദീകരിച്ചത്. നിരപരാധികളും ഇരകൾ. അക്രമ രാഷ്ട്രീയ ങ്ങൾക്ക് പേരുകേട്ട കണ്ണൂരിൽ 2024 വർഷവും ബോംബ് സ്ഫോടന കേസുകൾ കുറഞ്ഞില്ല. സമാധാന അന്തരീക്ഷം നിലനിൽക്കുമ്പോഴും ഒളിപ്പിച്ചു വെച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ച് നിരപരാധികളായ വയോധികൻ കൊല്ലപ്പെടുകയും ചെയ്തു. പാനൂർ മുളിയത്തോടിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചത്. CPM ബന്ധമുള്ള 11 പേർ പ്രതികളായി. എരിഞ്ഞോളിയിൽ തേങ്ങ പെറുക്കുന്നതിനിടെ ബോംബ് പൊട്ടി 90-കാരനാണ് കൊല്ലപ്പെട്ടത്. പ്രതികളില്ലാതെ തെളിവില്ലാതെ മാഞ്ഞു പോകുന്ന ബോംബ് കേസുകളിലൊന്നായി എരിഞ്ഞോളി സ്ഫോടനവും മാറിയിരിക്കുകയാണ്. 90-കാരനായ വേലായുധൻ തൊട്ടടുത്തുള്ള ആളില്ലാത്ത വീട്ടിലെ പറമ്പിൽ ഉച്ചയ്ക്ക് തേങ്ങ പെറുക്കാൻ പോയപ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. ഉച്ചയ്ക്ക് വൻ പൊട്ടിത്തെറിയുടെ ശബ്ദമാണ് നാട്ടുകാർ കേട്ടത്. തൊട്ടടുത്ത എരിഞ്ഞോളി പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്നവർ പാഞ്ഞെത്തിയപ്പോൾ കണ്ടത് വീടിന് മുൻവശത്തെ തിണ്ണയിൽ ചോരയിൽ കുടിച്ചു നിൽക്കുന്ന വേലായുധനെയാണ്. ഉടൻ തന്നെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമടയുകയായിരുന്നു. പക്ഷേ എത്ര അന്വേഷണം നടത്തിയിട്ടും ബോംബ് എവിടെ നിന്നാണ് വന്നതെന്ന് ഉത്തരം പോലീസിനില്ല കിട്ടിയില്ല. പിന്നീട് ആരെന്നും കണ്ടെത്താനായില്ല. 25 വർഷത്തിനിടെ സമാനമായ 20-ലേറെ സ്ഫോടനങ്ങൾ കണ്ണൂരിലുണ്ടായി. കുട്ടികൾക്കുൾപ്പെടെ കൈയും കണ്ണും നഷ്ടമായ കേസുകൾ. ഒരെണ്ണത്തിൽ പോലും ബോംബ് ഉണ്ടാക്കിയവരെയോ ഒളിപ്പിച്ചവരെയോ കണ്ടെത്താനായില്ല. പ്രതികളില്ലാത്ത കേസുകൾ എവിടെയും എത്തിയിട്ടുമില്ല. 5 വർഷത്തിനിടെ ജില്ലയിൽ കണ്ടെത്തിയത് 250-ലധികം ബോംബുകളാണ്. 2024 മാത്രം 19 ബോംബുകൾ കണ്ടെത്തി. കല്ലും കുപ്പിച്ചില്ലും ആണിയും വെടിമരുന്ന് നിറച്ച് നൂല് കെട്ടുന്ന നാടൻ ബോംബുകളും സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്ന സ്റ്റീൽ ബോംബുകളുമാണ് വ്യാപകം. രാഷ്ട്രീയ പാർട്ടികളും ക്വട്ടേഷൻ സംഘങ്ങളുമാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. പൊട്ടിത്തെറിയിൽ അപകടമുണ്ടാകുമ്പോൾ മാത്രം നിർമ്മാണ സംഘങ്ങളെ പോലീസ് പിടികൂടും. എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാറില്ല. പാനൂരിൽ ഭീതി. പാനൂരിൽ കിഴക്കൻ മേഖലയിൽ ബോംബ് സ്ഫോടനം പതിവാകുന്നത് ജനങ്ങളിൽ ഭീതി വരുത്തുന്നു. ചെണ്ടയാട് കുന്നമ്മൽ ഭാഗങ്ങളിൽ അടുത്ത ദിവസങ്ങളിലായി 3 സ്ഫോടനങ്ങളാണ് നടന്നത്. വലിയ പറമ്പിന് സമീപമുള്ള റോഡിലാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ റോഡിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. പുളിയാത്താംകുന്നിന് മുകളിൽ പകലാണ് സ്ഫോടനം നടന്നത്. കുന്നിന് മുകളിൽ പോലീസും ഡോഗ് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഈ ഭാഗത്ത് 2 ദിവസങ്ങൾക്ക് മുൻപ് സ്ഫോടനം നടന്നിരുന്നു. ബോംബുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പൊട്ടിക്കുകയാണെന്നാണ് പോലീസിന്റെ നിഗമനം. രാഷ്ട്രീയ നേതൃത്വവും ഉത്തരവാദികൾ. ജില്ലയുടെ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. എതിരാളികളെ നിർവീര്യമാക്കാൻ മാത്രമല്ല നിശബ്ദനാക്കാനും ബോംബാണ് പ്രധാന ആയുധം. തെരഞ്ഞെടുപ്പ് കാലം ബോംബ് തൊഴിലാളികളുടെ കാലമാണ്. എതിരാളികളെ മാത്രമല്ല സാധാരണ വോട്ടർമാരെയും ഭയപ്പെടുത്താൻ എതിരാളികളുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കും. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ അറിവുള്ളവരല്ല ഈ നാടൻ ബോംബുകൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും തീർത്തും അശ്രദ്ധമായാണ് നിർമ്മാണം. 1999 യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് KT ജയകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് CPMും BJPയും ശക്തി കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മാണം വ്യാപകമാക്കിയത്. ഒരേ സമയം 125 നാടൻ ബോംബുകൾ വരെ പിടികൂടിയിട്ടുണ്ട്. ബോംബുണ്ടാക്കാൻ നിർദ്ദേശിച്ചവരിലേക്കോ സ്ഫോടക വസ്തുക്കൾ നൽകിയവരിലേക്കോ അന്വേഷണം എത്താറുമില്ല. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഒഴിഞ്ഞ പ്രദേശങ്ങളിലോ കെട്ടിടങ്ങളിലോ ആണ് രാഷ്ട്രീയ ക്രിമിനലുകൾ നിർമ്മിക്കുന്ന ബോംബുകൾ ഒളിപ്പിച്ചു വയ്ക്കുന്നത്. പോലീസ് റെയ്ഡിന് വരുമ്പോൾ ബോംബ് ശേഖരം എവിടെയെങ്കിലും ഉപേക്ഷിച്ച് രക്ഷപ്പെടാറുമുണ്ട്. ഇത്തരം ബോംബുകളാണ് പിന്നീട് നിരപരാധികളുടെ ജീവനെടുക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ വ്യാപക പരിശോധന നടന്നിരുന്നു. പോലീസിന്റെയും CRPFന്റെയും നേതൃത്വത്തിലാണ് പരിശോധന. എന്നാൽ ഇപ്പോഴും ബോംബുകൾ അവശേഷിക്കുന്നുണ്ടെന്നതിന്റെ തെളിവാണ് സമീപകാല സംഭവങ്ങൾ.